ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2.75 കോടി രൂപയും ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,580 കോടിയും ബജറ്റിൽ വകയിരുത്തി. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,720 കോടി രൂപയും അനുവദിച്ചു. ആധുനിക വികസിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ജനകീയ ബജറ്റാണ് സഭയിൽ ഇന്ന് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലെന്ന് പ്രതിപക്ഷ നേതാവ്. വെറും വാഗ്ദാനങ്ങൾ മാത്രമെന്ന് ബിജെപി. ലോക കേരള സഭയുടെ 5-ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ന്യൂസിലാന്റ് 5-ാം T20 മത്സരം ശനിയാഴ്ച തിരുവനന്തപുരത്ത്. സ്വർണവിലയിൽ വൻ വർധന. പവൻവില 8,640 രൂപ കൂടി 1,31,160 രൂപയായി. വാർത്തകൾ വിശദമായി. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വച്ചു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചത്. ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. വിശദാംശങ്ങളിലേക്ക്.
രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% എത്തുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2027 സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് 6.8% 7.2% ഇടയിലായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടന കരുത്ത് നിലനിർത്തിയിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥയെ തുടർന്ന് കൃഷി അനുബന്ധ മേഖലകളിൽ 3.1% വളർച്ചയാണ് കണക്കാക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ ശരാശരി പണപ്പെരുപ്പം 1.7% കന്നുകാലി പരിപാലന മേഖല ശക്തമായ വളർച്ച കൈവരിച്ചതായും മത്സ്യോൽപാദനം 140%ത്തിലധികം വർദ്ധിച്ചതായും സാമ്പത്തിക സർവേയിൽ പരാമർശമുണ്ട്.
1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. എഫക്റ്റീവ് മൂലധന ചെലവ് 30,961.48 കോടി രൂപ. റവന്യൂ കമ്മി 34,587 കോടി രൂപ. ധനകമ്മി 55,420 കോടി രൂപ. റവന്യൂ വരുമാനത്തിൽ 45,889.49 കോടി രൂപയുടെ വർധനവും പ്രതീക്ഷിക്കുന്നു. തനത് നികുതി വരുമാനത്തിൽ 10,271.51 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,595.05 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു. നിരവധി ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റായതിനാൽ പ്രതീക്ഷിച്ചതുപോലെ വിവിധ ക്ഷേമ പദ്ധതികളിലെ വർധനവുകളും കേന്ദ്ര വിമർശനവും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിലുണ്ടായിരുന്നു. കേന്ദ്രം അവഗണിക്കുന്നതായി കുറ്റപ്പെടുത്തിയ ധനമന്ത്രി കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒത്തൊരുമ ഇവിടെ ഇല്ലെന്നും അഭിപ്രായപ്പെട്ടു. സർക്കാർ ജീവനക്കാർക്ക് NPSന് പകരം അക്ഷയ് പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നതാണ് മറ്റൊരു ജനകീയ പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസനത്തിന് കിൻഫ്രയ്ക്ക് ഗ്യാരണ്ടി നൽകി 1,000 കോടി രൂപ നിക്ഷേപിക്കാൻ പദ്ധതി തയ്യാറാക്കും. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയ്ക്ക് കീഴിലെ പദ്ധതികൾക്കായി വകയിരുത്തൽ നടത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്.
സംസ്ഥാന ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇനി പറയുന്നു. അംഗനവാടി വർക്കർമാരുടെയും ആശാപ്രവർത്തകരുടെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരക്മാരുടെയും പ്രതിമാസ വേതനം 1,000 രൂപ ഉയർത്തി. അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപ ഉയർത്തി. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപ വർദ്ധിപ്പിച്ചു. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർദ്ധനവ് വരുത്തി. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1,500 രൂപ വർദ്ധിപ്പിച്ചു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസും ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗ ബാധിതരുടെ പ്രതിമാസ പെൻഷനും 1,000 രൂപ വർദ്ധിപ്പിച്ചു. 12-ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA DR കുടിശ്ശിക പൂർണ്ണമായും നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു.
12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്.
സർക്കാർ ജീവനക്കാരുടെ ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി 1 April നടപ്പാക്കും. അഷ്വേർഡ് പെൻഷനിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കും. നിലവിലെ NPSൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ അവസരമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണ നിലനിർത്താൻ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 crore, കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 crore, സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം 2-ാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കാൻ 3 crore അനുവദിച്ചു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 crore, കാവാരിക്കുളം കണ്ടൻകുമാരൻ പഠന കേന്ദ്രത്തിന് 1.5 crore എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും വിതരണവും ലക്ഷ്യമിട്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22.27 crore പ്രഖ്യാപിച്ചു. റോഡ് അപകടത്തിൽ പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതിയും തിരുവനന്തപുരം അങ്കമാലി MC റോഡ് വികസനത്തിന് 5,217 crore കിഫ്ബി പദ്ധതിയും നടപ്പാക്കും. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 crore അനുവദിച്ചു. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2,071.95 crore, മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,720 crore, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 crore, ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 crore ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ എല്ലാ പൌരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് 20 crore അനുവദിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, കൌൺസിലർമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ഇതിലൂടെ 42,000 crore നിക്ഷേപങ്ങളും 50,000 crore തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. PPP മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്ന സൈബർ വാലിക്ക് 30 crore അനുവദിച്ചു. വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കുന്നതിന് 150 crore, ഗോത്രമേഖലകളിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിക്ക് 60 crore, ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബിന് 20 crore അനുവദിച്ചു. പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് 40,000 rupees നൽകും. തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻവർഷത്തിൽ നിന്നും അധികമായി 1,000 crore അനുവദിക്കും. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. ഇതിനായി 10 crore വകയിരുത്തി. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 lakh ഉയർത്തും. 1 to 12 class വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് 15 crore നീക്കിവച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിതരണവും ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22.27 crore. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിനെ രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 10 crore, കേരള കലാകേന്ദ്രം സ്ഥിരം വേദികൾ സ്ഥാപിക്കാൻ 10 crore അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് മന്ത്രി വീണ ജോർജ്. വൈദ്യശുശ്രൂഷ, പൊതുജനാരോഗ്യം എന്നീ മേഖലകൾക്കുള്ള പദ്ധതി വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച് 2,500.31 crore വകയിരുത്തി. മെഡിക്കൽ കോളേജുകൾക്കായി 259.93 crore നീക്കിവച്ചു. ആരോഗ്യമേഖലയിൽ നടന്നുവരുന്ന തുടർ വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കും ഇതേറെ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 days പണരഹിത ചികിത്സ നൽകുന്ന പദ്ധതിക്കായി 15 crore വകയിരുത്തി. കേരളത്തിലെ വയോധികർക്കിടയിൽ BPL കുടുംബങ്ങളിലെ 60 years അതിൽ കൂടുതലും പ്രായമായ വ്യക്തികൾക്ക് സഹായകരമാകുന്ന ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടിക്കായി 50 crore വകയിരുത്തി. ഡയാലിസിസ് സൌകര്യമില്ലാത്ത എല്ലാ താലൂക്ക്തല ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 14.20 crore വകയിരുത്തി. ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ആകെ 203 crore നീക്കിവച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി 900 crore നീക്കിവച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്നതിന് 12 crore, ആർദ്രം മിഷൻ 2nd phase സുസ്ഥിരമാക്കുന്നതിനായി 70.92 crore, മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ആശുപത്രി മാലിന്യ സംസ്കരണത്തിനായി 22 crore വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാന ബജറ്റിൽ ജനക്ഷേമം മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങൾ ധാരാളമുണ്ടെങ്കിലും അവയുടെ പ്രായോഗികത പരിശോധിക്കേണ്ടതുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധനും തിരുവനന്തപുരം IISTയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോ ഷൈജുമോൻ CS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഒരുപാട് പുതിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ ജീവനക്കാർക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. ഡി എ കുടിശ്ശിക കൊടുക്കുമെന്ന് പറയുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അഷ്യൂർഡ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. തനത് വരുമാനം കൂടുമെന്ന് വളരെ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. ഇലക്ഷന് മുന്നോടിയായിട്ട് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണെങ്കിലും ഇതിനെ പ്രാക്ടിക്കലായിട്ട് അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമാണുള്ളത്.
സംസ്ഥാന ബജറ്റിൽ സമ്മിശ്ര പ്രതികരണം. ആധുനിക വികസിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ജനകീയ ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ബജറ്റിലെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ. ഒരു റിപ്പോർട്ട്.
സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ജനകീയ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ബജറ്റ് നിർദ്ദേശങ്ങൾ കൂടി വേഗത്തിൽ നടപ്പിലാക്കുന്നതോടെ സമഗ്ര പുരോഗതി സംസ്ഥാനത്ത് സാധ്യമാകും. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചതാണെന്നും അത് കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും സർക്കാരിന്റെ ഭരണ പരാജയത്തെ മറയ്ക്കാനാണ് ഈ ബജറ്റെന്നും ഇതിന് യാതൊരു പ്രസക്തിയുമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചതും ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ചതും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അശ്വേഡ് പെൻഷൻ പ്രഖ്യാപിച്ചതും ഇടതു സർക്കാരിന്റെ ജീവനക്കാരോടുള്ള കരുതലാണെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റ് വ്യാപാരികളെ സംബന്ധിച്ച് സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോകത്തിന്റെ പല കോണിലും ഒട്ടേറെ വിദഗ്ധരായ മലയാളികളുണ്ടെന്നും അത്തരം പ്രതിഭകൾ എപ്പോഴും നാടിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവർക്ക് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകാനുള്ള വേദിയാണ് ലോക കേരള സഭയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭയുടെ 5-ാം സമ്മേളനം തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. നാളെയും മറ്റന്നാളുമായി ലോക കേരള സഭാ സമ്മേളനം നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. 128 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നടന്ന കളിയിൽ മേഘാലയയെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയതോടെയാണ് കേരളം ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ആദ്യ പകുതിയിൽ അർജുനും രണ്ടാം പകുതിയിൽ റിയാസും അജ്സലും കേരളത്തിനുവേണ്ടി ഓരോ ഗോൾ നേടി. ഇന്ത്യ ന്യൂസിലാന്റ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരത്തിനായി ഇരു ടീമുകളും തിരുവനന്തപുരത്തെത്തി. കേരളത്തിൽ സ്വർണവിലയിൽ വൻ വർധന. പവൻവില 8,640 രൂപ കൂടി 131,160 രൂപയായി. ഗ്രാമിന് 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയിലെത്തി. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദേശീയപാത 744 വികസനം 3 പാക്കേജുകളായി കോറിഡോർ അടിസ്ഥാനമാക്കി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയപാത 744 വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും വികസനത്തിനായി വിജ്ഞാപനം ചെയ്ത് ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമകൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 25 മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇതിനായുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ SIR ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% സാമ്പത്തിക സർവേ റിപ്പോർട്ട്, കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2,071.95 കോടി രൂപയും ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,580 കോടിയും ബജറ്റിൽ വകയിരുത്തി. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,720 കോടി രൂപയും അനുവദിച്ചു. ആധുനിക വികസിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ജനകീയ ബജറ്റാണ് സഭയിൽ ഇന്ന് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലെന്ന് പ്രതിപക്ഷ നേതാവ്. വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് ബിജെപി. ലോക കേരള സഭയുടെ 5-ാം സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ന്യൂസിലാന്റ് 5-ാം T20 മത്സരം ശനിയാഴ്ച തിരുവനന്തപുരത്ത്. സ്വർണവിലയിൽ വൻ വർധന. പവൻവില 8,640 രൂപ കൂടി 131,160 രൂപയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.